ഹായ്, നമുക്കിന്നൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഡിസ്ക്രൈബ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാസേർഡ് ഡ്യൂറിംഗ് ഇൻഫൻസി പീരീഡ്.
ഈ ക്വസ്റ്റ്യൻ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫിസിക്കൽ ഹാസേർഡും ഫസ്റ്റ് പാർട്ട്, സെക്കൻഡ് പാർട്ട് സൈക്കോളജിക്കൽ ഹാസേർഡും. ഫിസിക്കൽ ഹാസേർഡിൽ നാല് പോയിന്റ് ഉണ്ട്: കോംപ്ലിക്കേഷൻസ് ഡ്യൂറിംഗ് ബർത്ത്, മൾട്ടിപ്പിൾ ബർത്ത്, പോസ്റ്റ് മെച്യൂരിറ്റി ആൻഡ് പ്രീമെച്യൂരിറ്റി. അതിൽ ഫസ്റ്റ് പോയിന്റ് കോംപ്ലിക്കേഷൻസ് ഡ്യൂറിംഗ് ബർത്ത്. നമുക്കറിയാവുന്ന കുറച്ച് പോയിൻറ്സ് ഒന്ന് ഓർഗനൈസ് ചെയ്ത് എഴുതിയാൽ മതി. ഒരു ആദ്യം പറയുന്നത്, ഡെലിവറി ടൈമിൽ ഉണ്ടാവുന്ന ബർത്ത് കോംപ്ലിക്കേഷൻസ്, കുട്ടിക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. ബർത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിസേറിയൻ ബർത്തിൽ അനോക്സിയ എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രെയിനിൽ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ, എ ടെമ്പററി ലോസ് ഓഫ് ഓക്സിജൻ ടു ദ ബ്രെയിൻ, അതാണ് അനോക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് സിസേറിയൻ ബർത്തിൽ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. പിന്നെ ബർത്തിലെ കോംപ്ലിക്കേഷൻസ് കൂടുന്തോറും ബ്രെയിനിലുണ്ടാവാൻ ഡാമേജ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ പോസ്റ്റ് നേറ്റൽ ലൈഫും അഡ്ജസ്റ്റ്മെൻറ്റിനെയും അത് അഫക്റ്റ് ചെയ്യുന്നു, ആ ബർത്ത് കോംപ്ലിക്കേഷൻസ്. ഒത്തിരി മെഡിസിൻസ് യൂസ് ചെയ്യണതും ബർത്ത് ടൈമിൽ സീരിയസ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പോയിൻ്റ് എഴുതിയാൽ മതി. കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ബർത്ത് എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അണ്ടറിൽ, അതായത് ഇത്രയുള്ളൂ, ഇഫ് ദ മദർ ഹാസ് സം കോംപ്ലിക്കേഷൻസ് അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ഓർ ഡെലിവറി, ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് ഫിസിക്കലി ഇൻജുർഡ് ആർ ഹൈ. രണ്ടാമത്തെ പോയിന്റ്, ദ സിസേറിയൻ ബർത്ത് ലൈക്ലി ടു റിസൾട്ട് ഇൻ അനോക്സിയ, എ ടെമ്പററി ലോസ് ഓഫ് ഓക്സിജൻ ടു ദ ബ്രെയിൻ. ദ മോർ കോംപ്ലിക്കേറ്റഡ് ദ ബർത്ത്, ദ മോർ ഡാമേജ് ഹാപ്പൻസ് ടു ദ ബ്രെയിൻ ടിഷ്യൂ ആൻഡ് ഗ്രേറ്റർ വിൽ ബി ദ ഇഫക്റ്റ് ഓൺ ദ ഇൻഫൻസ് പോസ്റ്റ് നേറ്റൽ ലൈഫ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്. യൂസ് ഓഫ് ടൂ മച്ച് മെഡിസിൻസ് ഡ്യൂറിങ് ബർത്ത് മേ ഓൾസോ ലീഡ് ടു സീരിയസ് കോംപ്ലിക്കേഷൻസ്. ഇത്രയുള്ളൂ ആദ്യത്തെ പോയിന്റ്. രണ്ടാമത്തെ, മൾട്ടിപ്പിൾ ബർത്ത്, അത് ഇത്രയും എഴുതേണ്ട ആവശ്യമില്ല. രണ്ട് പോയിന്റ് പറയുന്നുള്ളൂ അതിൽ. മൾട്ടിപ്പിൾ ബർത്തിൽ ഉണ്ടാവും ട്വിൻസോ അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സോ ഒറ്റ ബർത്തിൽ ഉണ്ടാവുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. മൾട്ടിപ്പിൾ ബർത്തിൽ ഉണ്ടാവുന്ന കുട്ടികളിൽ ഒന്ന് കമ്പാരിറ്റീവ്ലി സ്മോളർ ആയിരിക്കും, വീക്കർ ആയിരിക്കും, കാരണം ക്രൗഡിങ് ഡ്യൂറിങ് ദ പ്രിനേറ്റൽ പീരീഡ്, അത് ഫീറ്റൽ മൂവ്മെൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുമെന്ന് പറയുന്നത്, റെസ്ട്രിക്റ്റ് ചെയ്യും ഫീറ്റൽ മൂവ്മെൻസിനെ. ഇങ്ങനെയുള്ള കുട്ടികൾ പ്രിമച്വർ ബേബീസ് ആവും ചിലപ്പോൾ. പിന്നെ അവരുടെ വീക്ക്നെസ്സും ഇംപ്രോപ്പർ ഗ്രോത്തിനും കാരണമാവും പിന്നീടത്. അപ്പോൾ ഈ രണ്ട് പോയിൻ്റ് ചെയ്താൽ മതി. ദ ചിൽഡ്രൻ ഓഫ് മൾട്ടിപ്പിൾ ബർത്ത് ആർ സ്മോളർ ആൻഡ് വീക്കർ ഡ്യൂ ടു ക്രൗഡിങ് ഡ്യൂറിങ് പ്രിനേറ്റൽ പീരീഡ് വിച്ച് ഇൻഹിബിറ്റ്സ് ഫീറ്റൽ മൂവ്മെൻറ്റ്സ്. രണ്ടാമത്തെ പോയിന്റ്, ദ ഇൻഫൻസ് ടെൻസ് ടു ബി ബോൺ പ്രിമച്വർ ആൻഡ് ഇമ്പോസ് ഹൈ റിസ്ക് ഓഫ് വീക്ക്നെസ് ആൻഡ് ഇംപ്രോപ്പർ ഗ്രോത്ത്. മൂന്നാമത്തെ പോയിന്റ്, പോസ്റ്റ് മെച്യൂരിറ്റി. പോസ്റ്റ് മെച്യൂരിറ്റി എന്ന് പറഞ്ഞ പോയിന്റിൽ പറയുന്നത്, കുട്ടിയുടെ വെയ്റ്റും സൈസും സാധാരണ നോർമലിനേക്കാളും കൂടുതലാണെങ്കിൽ സർജറി വേണ്ടി വരും, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻസ് എന്തെങ്കിലും യൂസ് ചെയ്യേണ്ടി വരും ഡെലിവറി ടൈമിൽ. അത് കുട്ടിക്ക് ഹാസാർഡസ് ആണെന്നാണ് പറയുന്നത്, കുട്ടിക്ക് അപകടം വരുത്താൻ ചാൻസ് ഉണ്ട്. ആ ഒറ്റ പോയിന്റേ ഉള്ളൂ. ഇഫ് ദ വെയ്റ്റ് ആൻഡ് സൈസ് ഓഫ് ദ ഫീറ്റസ് ഇസ് ലാർജ് ദാൻ നോർമൽ, ദെൻ അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ദർ മേ ബി എ നീഡ് ടു യൂസ് ഇൻസ്ട്രുമെൻറ്റ്സ് ഓർ സർജറി ഫോർ ഡെലിവറി വിച്ച് ബിക്കം ഹാസാർഡസ് ടു ദ ഇൻഫൻറ്റ്. വളരെ സിമ്പിളാണത്. നാലാമത്തെ പോയിന്റും സിമ്പിളാണ്, പ്രീ മെച്യൂരിറ്റി. ചില കുട്ടികൾ പ്രിമെച്വർ ബേബീസായിട്ട് ജനിക്കാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ ഡെത്തിന് കാരണമാകും, ഇൻഫൻറ്റിൻ്റെ ഡെത്തിന് കാരണമാകും പ്രിമെച്വർ ബർത്ത്. പിന്നെ പ്രിമെച്വർ ബർത്ത് ബ്രെയിൻ ഡാമേജിനും കാരണമാവാറുണ്ട്. അനോക്സിയ, നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത അനോക്സിയ, അതായത് ലാക്ക് ഓഫ് ഓക്സിജൻ ടു ദ ബ്രെയിൻ, അതും ഒരു പ്രിമെച്വർ ബേബീസിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ്, കാരണം അവരുടെ റെസ്പിറേറ്ററി മെക്കാനിസം കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയിട്ടിരിക്കില്ല, അപ്പോൾ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി വരും. അപ്പോൾ ഈ പോയിന്റുകളാണ് പ്രിമെച്യൂരിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ എഴുതേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, എ ചൈൽഡ് ബോൺ ബിഫോർ ദ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് ഡെലിവറി ക്യാൻ ബി എ കോസ് ഓഫ് ഡെത്ത് ഓഫ് ദ ഇൻഫൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് പ്രിമച്ചുവർ ബോൺ ഇൻഫൻസ് ആർ സസ്പെക്റ്റബിൾ ടു ബ്രെയിൻ ഡാമേജ്. തേർഡ് പോയിന്റ് അനോക്സിസ് അനദർ പ്രോബ്ലം വിത്ത് പ്രിമച്ചുവർ ഇൻഫൻസ് ഡ്യൂ ടു നോട്ട് ഫുള്ളി ഡെവലപ്ഡ് റെസ്പിറേറ്ററി മെക്കാനിസം. പ്രിമച്ചുറിറ്റി. ഓക്കെ, അടുത്തത് അപ്പോൾ ഫിസിക്കൽ ഹാസാർഡ്സ് കഴിഞ്ഞു. ഇങ്ങനെ നാലെണ്ണമായിരുന്നു ഫിസിക്കൽ ഹാസാർഡ്. ഇനി സൈക്കോളജിക്കൽ ഹാസാർഡ്. സൈക്കോളജിക്കൽ ഹാസാർഡിൽ മൂന്ന് പോയിന്റ് പറയുന്നുള്ളൂ. ആദ്യത്തെ പോയിന്റ് ട്രഡീഷണൽ ബിലീഫ് അബൌട്ട് ബർത്ത്, അത് ഒരു സൈക്കോളജിക്കൽ ഹാസാർഡിന് കാരണമാവുന്നതാണ് പറയുന്നത്. കാരണം പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, ഒരു കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന പരമ്പരാഗതമായ വിശ്വാസങ്ങൾ, അത് കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ സാരമായി ബാധിക്കും. അതിന് എക്സാമ്പിളായിട്ട് അവർ പറയുന്നത്, ചിലപ്പോൾ ചില കുട്ടികൾ ബോൺ വിത്ത് ഡിഫിക്കൽട്ട് ബർത്ത്, ഡിഫിക്കൽട്ട് ബർത്ത് ആണെങ്കിൽ അവരുടെ ലൈഫ് സിറ്റുവേഷനും വളരെ ഡിഫിക്കൽട്ട് ആവും എന്നൊരു വിശ്വാസമുണ്ട്. ചിലർ, ചില കുട്ടികൾ ജനിക്കുമ്പോൾ നല്ല സമയം വന്നു, നല്ല കാലമുണ്ടായെന്ന് വിശ്വസിക്കും. ചിലർ, ചില കുട്ടികൾ ജനിക്കുമ്പോൾ കഷ്ടകാലമാണ്, അല്ലെങ്കിൽ നല്ലതല്ല. ചിലപ്പോൾ ചില കുട്ടികൾ ജനിക്കുമ്പോൾ അല്ല, പാരൻ്റ് ആണെങ്കിലും മരിച്ചു കഴിഞ്ഞാലും ആ ഒരു എന്താ പറയുക, ട്രഡീഷണൽ ബിലീഫ് വെച്ച് പുലർത്തുന്നതാണ് അവരുണ്ട്. ഇതെല്ലാം ഒരു സൈക്കോളജിക്കൽ ഹാസാർഡിന് കാരണമാകും. ഇതാണ് ഫസ്റ്റ് പോയിന്റ്, ട്രഡീഷണൽ ബിലീഫ് അബൌട്ട് ബർത്ത്. വേരിയസ് ട്രഡീഷണൽ ബിലീഫ് അസോസിയേറ്റഡ് വിത്ത് ദ ബർത്ത് ഓഫ് ചൈൽഡ് ഓൾസോ എഫക്ട് ദ ഡെവലപ്മെൻറ്റ്. സം ബിലീഫ് ദാറ്റ് ദോസ് ചിൽഡ്രൻ ബോൺ വിത്ത് ഡിഫിക്കൽട്ട് ബർത്ത് വിൽ ഹാവ് ഡിഫിക്കൽട്ട് ലൈഫ് സിറ്റുവേഷൻ. സം ബിലീഫ് ദാറ്റ് ദർ ഈസ് സം ഗുഡ് ടൈം ഓർ ഇവൻറ്റ് ഡ്യൂറിംഗ് ദ ബർത്ത്. പക്ഷേ ഇതിനൊന്നും ഒരു സയൻറ്റിഫിക് എവിഡൻസ് ഇല്ല. ആ ഒരു പോയിന്റ് കൂടി എഴുതിയേക്കുക. രണ്ടാമത്തെ ഹെൽപ്ലെസ്നെസ്. ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞ പോയിന്റെ കൺസെപ്റ്റ് ഇതാണ്. അതായത് ദാറ്റ് ഈസ് എ സ്ട്രഗിൾ ഫോർ ആൻ ഇൻഫൻറ്റ് ഇൻ ദ ഔട്ടർ വേൾഡ്. കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ന്യൂ പാരൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് കുട്ടിയെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ കുട്ടി കരയും, കരയുന്നത് വേറെ പല കാരണങ്ങൾ കൊണ്ടാവും. പക്ഷേ അമ്മ വിചാരിക്കും കുട്ടിക്ക് ഫീഡ് വിശന്നിട്ടാന്ന് വിചാരിച്ചിട്ട് ഓവർ ഫീഡ് ചെയ്യും. അതൊക്കെ കുട്ടി, അതൊക്കെ പ്രോബ്ലംസിന് കാരണമാവും. പിന്നെ ഇവർ പറയുന്നത് ഈ ഹെൽപ്ലെസ്നെസ് ന്യൂ ബോൺ ഓഫ് ദ ന്യൂ ബോൺ ഇസ് എ സൈക്കോളജിക്കൽ ഹാസാർഡ് മോർ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ബോൺ ദാൻ ഓഫ് ലേറ്റർ ബോൺ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ കുട്ടിയിലായിരിക്കും ഇത് കൂടുതൽ കാണപ്പെടുക, കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ല, കുട്ടിയെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല. രണ്ടാമത്തെ കുട്ടി ജനിക്കുമ്പോഴേക്കും പാരൻസ് പഠിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ, ഒരു ഈ ഇൻഫൻസി കെയറിൻ്റെ പല കാര്യങ്ങളും പഠിച്ചിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് ആ ഒരു പ്രോബ്ലം, ആ ഹാസാർഡ് അത്ര അഫക്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ ഈ ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞ ഒരു സൈക്കോളജിക്കൽ ഹാസാർഡ് കൂടുതലും അഫക്റ്റ് ചെയ്യുന്നത് മൂത്ത കുട്ടിയിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റ് ചെയ്താൽ മതി. ഹെൽപ്ലെസ്നെസ് ഇസ് എ സ്ട്രഗിൾ ഫോർ ദ ഇൻഫൻറ്റ് ഇൻ ദ ഔട്ടർ വേൾഡ്. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് ദ ഇൻഫൻസ് ആർ ഇൻ ദ ഹോസ്പിറ്റൽ ആൻഡ് അണ്ടർ ദ കെയർ ഓഫ് മെനി ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സസ്. ദ ഹെൽപ്ലെസ്നെസ് ഓഫ് ദ ന്യൂ ബോൺ ഇൻ എ ഇസ് എ സൈക്കോളജിക്കൽ ഹാസാർഡ് മോർ ഇൻ ദ കേസ് ഓഫ് ഫസ്റ്റ് ബോൺ ദാൻ ദാറ്റ് ഓഫ് ലേറ്റർ ബോൺ ചിൽഡ്രൻ. മൂന്നാമത്തെ പോയിന്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ്. ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ് മേ ചേഞ്ച് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് ജനിക്കുന്ന കുട്ടിയോട്. ചിലപ്പോൾ അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് ജെൻഡർ പ്രിഫറൻസസ് ആകാം. ആൺകുട്ടി വേണമെന്ന് വിചാരിക്കുന്നു പെൺകുട്ടി ജനിക്കുന്നു, അല്ലെങ്കിൽ പെൺകുട്ടി വേണമെന്ന് വിചാരിക്കുന്നു ആൺകുട്ടി ജനിക്കുന്നു. എക്സസീവ് ക്രൈയിങ് ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ നറിഷ്മെൻറ്റ്, കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അതിനെ ഫുഡ് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട്, കോംപ്ലിക്കേഷൻസ് അറ്റ് ബർത്ത് ഡെലിവറിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അൺഎക്സ്പെക്റ്റഡ് അറൈവൽ ഓഫ് ട്വിൻസ് ഓർ ട്രിപ്ലെറ്റ്സ്, ഇതെല്ലാം ബേബിയോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് മദറിൻ്റെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഈ ഒരു മൂന്ന് പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവായി ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ് മേ ചേഞ്ച് അറ്റ് ദ ടൈം ഓഫ് ബർത്ത്. റീസൺസ് ആർ ജെൻഡർ പ്രിഫറൻസസ്, എക്സസീവ് ക്രൈയിങ് ആൻഡ് ഡിഫിക്കൽറ്റി ഇൻ നറിഷ്മെൻറ്റ്, കോംപ്ലിക്കേഷൻസ് അറ്റ് ബർത്ത്, അൺഎക്സ്പെക്റ്റഡ് അറൈവൽ ഓഫ് ട്വിൻസ് ഓർ ട്രിപ്ലെറ്റ്സ്. ആറ്റിറ്റ്യൂഡ് ഓഫ് മദർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് സൈക്കോളജിക്കൽ ഹാസാർഡേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഡിസ്ക്രൈബ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാസാർഡ് ഡ്യൂറിങ് ഇൻഫൻസി പീരീഡ്. ഒരു ഇൻഫൻറ്റ് അനുഭവിക്കുന്ന ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ഹാസാർഡ് എന്തൊക്കെയാണ്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ. ഫസ്റ്റ് ഫിസിക്കൽ ഹാസാർഡ്, രണ്ട് സൈക്കോളജിക്കൽ ഹാസാർഡ്. ഫിസിക്കൽ ഹാസാർഡിന് അണ്ടറിൽ നാല് പോയിൻറ്റ്സ് ഉണ്ട്. ആദ്യത്തെ കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ബർത്ത്, ബർത്തിൽ ഉണ്ടാവുന്ന എല്ലാ കോംപ്ലിക്കേഷൻസും കുട്ടിക്ക് വരാവുന്ന ഒരു ഫിസിക്കൽ ഹാസാർഡ് ആണ്. അതിൽ പറയേണ്ടത് സിസേറിയൻ ബർത്തിൻ്റെ ടൈമിൽ ബ്രെയിൻ ഡാമേജ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അനോക്സിയ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഈ ബർത്ത് കോംപ്ലിക്കേഷൻസ് കൊണ്ടുണ്ടാവുന്ന ഡാമേജ് കാരണം കുട്ടിയുടെ പോസ്റ്റ് നേറ്റൽ ലൈഫും അഡ്ജസ്റ്റ്മെൻറ്റും എഫക്റ്റ് ആവും. ഒത്തിരി മെഡിസിൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇത്രയും പറഞ്ഞാൽ മതി. മൾട്ടിപ്പിൾ ബർത്ത് ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അത് ക്രൗഡിങ് മൂലം ഫീറ്റൽ മൂവ്മെൻറ്റ്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അവരുടെ ഗ്രോത്തിനെയും അവരുടെ ഹെൽത്തിനെയും അത് അഫക്റ്റ് ചെയ്യും. ഹൈ റിസ്ക് ആണ്, അവർ പ്രിമച്യൂറായിട്ട് ജനിക്കാനും ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പോയിൻ്റ് പോസ്റ്റ് മെച്യൂരിറ്റി. കുട്ടിക്ക് നോർമൽ നോർമലിനേക്കാളും കൂടുതൽ വെയ്റ്റും സൈസും കൂടുതലാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യും, സർജിക്കൽ പ്രൊസീജിയേഴ്സ് വേണ്ടി വരും. അത് കുട്ടിക്ക് ഒരു ഹാസാർഡ് ആണ്. പ്രീമെച്യൂരിറ്റി, പ്രിമച്യൂർ ബോൺ കുട്ടിയാണെങ്കിൽ അത് ഡെത്തിന് കാരണമാകാറുണ്ട്, ബ്രെയിൻ ഡാമേജിന് കാരണമാകാറുണ്ട്, സെയിം അനോക്സിയ എന്ന് പറഞ്ഞ പ്രോബ്ലം വരാറുണ്ട്, കാരണം റെസ്പിറേറ്ററി സിസ്റ്റം ഫുള്ളി ഡെവലപ്പ് അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഫിസിക്കൽ ഹാസാർഡ് കഴിഞ്ഞു. ഇനി സൈക്കോളജിക്കൽ ഹാസാർഡ്. സൈക്കോളജിക്കൽ ഹാസാർഡിലെ ഫസ്റ്റ് പോയിന്റ് ട്രഡീഷണൽ ബിലീഫ്. പലരും പല പരമ്പരാഗതമായ വിശ്വാസങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട് ഒരു കുട്ടി ജനിക്കുമ്പോൾ. ചിലപ്പോൾ ആ കുട്ടി ജനിച്ചത് നല്ലതാണെന്ന് പറയും, ചിലപ്പോൾ ചീത്തയാണെന്ന് പറയും, ചിലപ്പോൾ ചില കുട്ടി ബർത്ത് കോംപ്ലിക്കേഷൻസ് വഴി ജനിക്കുകയാണെങ്കിൽ അവൻ്റെ ലൈഫിലും ആ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് പറയും. പക്ഷേ ഇതൊന്നും യാതൊരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. പക്ഷേ ഈ ഒരു വിശ്വാസം കുട്ടിയിലെ സൈക്കോളജിക്കൽ ഹാസാർഡിന് കാരണമാവും. രണ്ടാമത്തെ പോയിന്റ് ഹെൽപ്ലെസ്നെസ്. ഒരു ന്യൂ പാരൻസിന് ഫസ്റ്റ് ബോൺ ബേബിയെ നോക്കാൻ അനുഭവിക്കുന്ന പ്രയാസമാണ് ഈ ഹെൽപ്ലെസ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ട് അവർക്കറിയില്ല ബേബിയുടെ നീഡ്സ് എന്താണെന്നുള്ളത്. ആ ബേബിയുടെ നീഡ്സ് പ്രോപ്പറായിട്ട് ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ അതൊരു സൈക്കോളജിക്കൽ ഹാസാർഡിന് കാരണമാകും. ഇത് കൂടുതലും കാണപ്പെടുന്നത് ഫസ്റ്റ് ബോൺ ബേബീസിലാണ്. സെക്കൻഡ് ബേബി ആകുമ്പോഴേക്കും അത് അവർ പഠിച്ചിരിക്കും. ആറ്റിറ്റ്യൂഡ് ഓഫ് പാരൻസ്, അതാണ് മൂന്നാമത്തെ പോയിന്റ്. ബർത്ത് ടൈമിൽ പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള റീസൺസാണ് അവർ പറയുന്നത്, ജെൻഡർ പ്രിഫറൻസ്, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ട്വിൻസ് ഉണ്ടാവുന്നത്, പിന്നെ എക്സസീവ് ആയിട്ട് ക്രൈ ചെയ്യുന്നത്, കോംപ്ലിക്കേഷൻസ് ഓഫ് ബർത്ത്, ഇതെല്ലാം പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മാറാൻ കാരണമാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് അമ്മയുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ക്വസ്റ്റിന് ഉത്തരമായി ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. താങ്ക് യു.